ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യം, ഡിജിറ്റൽ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അടുത്ത കാലത്ത് മികച്ച പുരോഗതി കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ. ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് കുവൈറ്റിലെത്തും. അന്താരാഷ്ട്ര മേഖലാതല വിഷയങ്ങൾ ചർച്ച ചെയ്യും. മുംബൈ ഭീകരാക്രമണത്തിൽ കുറ്റാരോപിതനായ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാൻ ഉത്തരവിട്ട് അമേരിക്കൻ കോടതി. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ബാഡ്മിന്റൺ ഏഷ്യ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് മറ്റന്നാൾ ചൈനയിൽ തുടക്കമാകും. അടിസ്ഥാന സൌകര്യം, ഡിജിറ്റൽ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അടുത്തകാലത്ത് മികച്ച പുരോഗതി കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്നാമത് വോയിസ് ഓഫ് ഗ്ലോബൽ സൌത്ത് ഉച്ചകോടിയെ വിദൂരദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്തുമായി സഹകരിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പ്രധാനമന്ത്രി വ്യക്തമാക്കി. വ്യാപാരം, സമഗ്ര വികസനം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പുരോഗതി, സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. മൂന്നാമത് വോയിസ് ഓഫ് ഗ്ലോബൽ സൌത്ത് ഉച്ചകോടിക്ക് ഓൺലൈനായി ഇന്ത്യയാണ് ആതിഥ്യം അരുളിയത്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമങ്ങൾ തടയാൻ കേന്ദ്ര നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു. ആശുപത്രികളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വിമാനത്താവളത്തിനേതിന് സമാനമായിരിക്കണമെന്നും ആശുപത്രികളെ സേഫ് സോണുകളായി പ്രഖ്യാപിക്കണമെന്നും സുരക്ഷാ പ്രോട്ടോകോളുകൾ നടപ്പാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. കൊൽക്കത്തയിലെ ആർജികർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണിത്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നതിനും ഡോക്ടർമാർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ നൽകുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഐഎംഎ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് കുവൈറ്റിലെത്തും. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യാഹിയയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കുവൈറ്റ് ഭരണകൂടത്തിലെ മറ്റ് പ്രമുഖരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രീയ, വ്യാപാര, നിക്ഷേപ, ഊർജ്ജ, സാംസ്കാരിക വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചും ആശയവിനിമയം നടത്തും. അന്താരാഷ്ട്ര മേഖലാതല വിഷയങ്ങളിലും ഇരുകൂട്ടരും ചർച്ച നടത്തും. മധ്യേഷ്യയിലെയും ദക്ഷിണേഷ്യയിലെയും വിഷയങ്ങളിലും ആശയവിനിമയം നടക്കും. ഇന്ത്യൻ തീരദേശ സുരക്ഷാ സേനയുടെ അത്യാധുനിക സമുദ്ര സുരക്ഷാ ഏകോപന കേന്ദ്രം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ചെന്നൈയിൽ ഉദ്ഘാടനം ചെയ്യും. ഇതിനു പുറമെ ചെന്നൈയിൽ സമുദ്ര മലിനീകരണ നിയന്ത്രണ കേന്ദ്രം, പുതുച്ചേരിയിൽ തീരസംരക്ഷണ സേനയുടെ വ്യോമ നിരീക്ഷണ സംവിധാനം എന്നിവയുടെയും ഉദ്ഘാടനം ശ്രീ രാജ്നാഥ് സിംഗ് നിർവഹിക്കും. തീരദേശ മേഖലയിലെ ജലത്തിൽ കാണപ്പെടുന്ന രാസമാലിന്യത്തെ ഫലപ്രദമായി നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് മലിനീകരണ നിയന്ത്രണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. സമുദ്ര സുരക്ഷ ശക്തമാക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ ദ്രുതഗതിയിൽ പ്രതികരിക്കാനും കഴിയുന്ന സാങ്കേതിക വിദ്യയിലൂന്നിയാകും കേന്ദ്രങ്ങളുടെ പ്രവർത്തനം. കന്നുകാലികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ കാണപ്പെടുന്ന കുളമ്പ് വായരോഗ പ്രതിരോധത്തിനായി സ്വീകരിച്ചു വരുന്ന നടപടികൾ കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് വിലയിരുത്തി. 2030 പ്രതിരോധ കുത്തിവയ്പിലൂടെ കുളമ്പ് വായരോഗമുക്ത ഇന്ത്യ എന്നതാണ് ലക്ഷ്യം. ഒരു റിപ്പോർട്ട്.
രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് മാത്രമല്ല കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്താനും മൃഗസംരക്ഷണ മേഖല സുപ്രധാനമാണെന്ന് മന്ത്രി രാജീവ് രഞ്ജൻ പറഞ്ഞു. യോഗത്തിൽ 2030 കുളമ്പ് വായരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള കർമ്മപദ്ധതി സംബന്ധിച്ച് ചർച്ച നടന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ലക്ഷ്യം കൈവരിക്കാൻ സ്വീകരിച്ച നടപടികൾ യോഗം വിലയിരുത്തി. ഇവിടങ്ങളിൽ കുത്തിവയ്പ് നൽകുന്ന പ്രവൃത്തി ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. മൃഗങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ മൂലം 24,000 കോടി രൂപയുടെ നഷ്ടമാണ് ഓരോ വർഷവും ഉണ്ടാകുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. രോഗനിയന്ത്രണം വഴി പാലുൽപാദനം വർദ്ധിക്കും, അങ്ങനെ കർഷകരുടെ വരുമാനവും കൂടുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ കുത്തിവയ്പ് വികസിപ്പിച്ചെടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളാണെന്നത് അഭിമാനകരമാണെന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ ഈ മരുന്ന് കയറ്റുമതിക്കും രാജ്യം സജ്ജമാണെന്ന് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മുംബൈ ഭീകരാക്രമണത്തിൽ കുറ്റാരോപിതനായ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാമെന്ന് അമേരിക്കൻ കോടതി. ഇന്തോ യുഎസ് കൈമാറ്റ ഉടമ്പടി പ്രകാരം നിയമപരമായി റാണയെ ഇന്ത്യയ്ക്ക് കൈമാറുന്നതിൽ തടസ്സമില്ലെന്നാണ് കാലിഫോർണിയയിലെ യുഎസ് കോർട്ട് ഓഫ് അപ്പീൽ വ്യക്തമാക്കിയത്. നിലവിൽ ലോസ് ആഞ്ചൽസിൽ ജയിലിലാണ് ഇയാൾ. പാകിസ്ഥാൻ ചാരസംഘടന ഐഎസ്ഐയുമായി റാണയ്ക്ക് ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഈ വർഷത്തെ ബാഡ്മിന്റൺ ഏഷ്യ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് മറ്റന്നാൾ ആരംഭിക്കും. ചൈനയിലെ ഷെങ്ഡുവിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 15 അണ്ടർ 17 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. ഇന്ത്യയിൽ നിന്നുള്ള 39 കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഷെങ്ഡുവിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ അവസാന പതിപ്പിൽ ഇന്ത്യ ഒരു സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടിയിരുന്നു. 2025 ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. തൃശൂർ, പാലക്കാട് ഒഴികെ മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. ശബരിമലയിലെ ഭസ്മക്കുളം പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് സ്ഥാനനിർണയം അല്പസമയത്തിനകം. വാസ്തുശാസ്ത്ര വിജ്ഞാന കേന്ദ്രം അധ്യക്ഷൻ കെ മുരളീധരനാണ് സ്ഥാനനിർണയം നടത്തുന്നത്. ഉച്ചയ്ക്ക് പുതിയ കുളം നിർമ്മിക്കുന്നതിന് തറക്കല്ലിടൽ നടക്കും. വേളാങ്കണ്ണി ഉത്സവത്തോടനുബന്ധിച്ച് തിരക്ക് കുറയ്ക്കുന്നതിന് തിരുവനന്തപുരം വേളാങ്കണ്ണി തിരുവനന്തപുരം പ്രത്യേക ട്രെയിൻ സർവീസ് ഈ മാസം 21, 28, അടുത്ത മാസം 4 തീയതികളിൽ തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ തിരിച്ചുമാണ് സർവീസ്. റേഡിയോയിലൂടെ കേൾവിയുടെ കുലീന സംസ്കാരത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്ന റേഡിയോ പള്ളിക്കുടം പദ്ധതിക്ക് ആലപ്പുഴ ജില്ലയിലെ തഴക്കര ആത്മാനന്ദ വിലാസം സംസ്കൃത സ്കൂളിൽ ഇന്ന് തുടക്കം. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പദ്ധതിയിൽ റേഡിയോ സമ്മാനിക്കും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്ത് ഇതുവരെ കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ലോകാരോഗ്യ സംഘടന കുരങ്ങുപനി പൊതുസമൂഹത്തെ ബാധിക്കുന്ന അന്തർദേശീയ ആരോഗ്യ പ്രശ്നമാണ് എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ അവലോകന യോഗം നടന്നത്. രോഗബാധയുണ്ടായാൽ 2 മുതൽ 4 ആഴ്ചയ്ക്കുള്ളിൽ രോഗമുക്തി ലഭിക്കുമെന്നും അണുബാധയുണ്ടായ വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിലൂടെയോ ശരീരസ്രവങ്ങളിലൂടെയോ വസ്ത്രങ്ങളിലൂടെയോ ആണ് രോഗം പകരുകയെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗവ്യാപനമുണ്ടാകാതിരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യും. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധനാ സൌകര്യമൊരുക്കുമെന്നും ശ്രീ നദ്ദ വ്യക്തമാക്കി. നേപ്പാൾ വിദേശകാര്യമന്ത്രി അർസുറാണ ദൂബ 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഇന്ത്യയുടെ അയൽപക്കം ആദ്യം എന്ന നയത്തിൽ നേപ്പാളിന് സുപ്രധാന സ്ഥാനമാണുള്ളതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം ഉപകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താനും സന്ദർശനം പ്രയോജനപ്പെടുത്തണമെന്നും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പിന്നണി ഗായിക പി സുശീലയെ വൃക്കരോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെന്നൈയിലെ കാവേരി ആശുപത്രിയിലാണ് ഗായിക ചികിത്സയിൽ കഴിയുന്നത്. വരാനിരിക്കുന്ന ഉത്സവങ്ങൾ സമാധാനപരമായി വേണം ആഘോഷിക്കാനെന്നും നിയമപരിപാലനത്തിന് തടസ്സമുണ്ടാകരുതെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. നാസിക് നഗരത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനാണ് ജാഗ്രത പുലർത്തേണ്ടതെന്നും ശ്രീ ഷിൻഡെ വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ പുരന്തറിൽ നിന്നുള്ള അത്തിപ്പഴ ജ്യൂസ് പോളണ്ടിലേക്ക് കയറ്റുമതി ചെയ്തു. ആദ്യമായാണ് ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ ഉടനടി കുടിക്കാനാകുന്ന തരത്തിൽ ജ്യൂസ് കയറ്റുമതി ചെയ്തത്. കാർഷിക സംസ്കരിച്ച ഭക്ഷ്യോത്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയാണ് കയറ്റുമതിക്കായുള്ള സൌകര്യം ഏർപ്പാടാക്കിയത്. പുരന്തർ ഹൈലാൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയാണ് ജ്യൂസ് ഉൽപ്പാദിപ്പിച്ചത്. മധ്യഗസയിലെ അൽ സവൈദയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ഒരു കുടുംബത്തിലെ 9 കുട്ടികളടക്കം 15 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായാണ് തിരിച്ചടിച്ചതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യം, ഡിജിറ്റൽ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അടുത്തകാലത്ത് മികച്ച പുരോഗതി കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ. ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് കുവൈറ്റിലെത്തും. അന്താരാഷ്ട്ര മേഖലാതല വിഷയങ്ങളിൽ ചർച്ച നടക്കും. മുംബൈ ഭീകരാക്രമണത്തിൽ കുറ്റാരോപിതനായ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാൻ ഉത്തരവിട്ട് അമേരിക്കൻ കോടതി. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ബാഡ്മിന്റൺ ഏഷ്യ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് മറ്റന്നാൾ ചൈനയിൽ തുടക്കമാകും.